ஓம் சாந்தி. 19/10/2024 பிரபாத முரளி. மதுரமாய குட்டிகளே, சதா சந்தோஷத்தில் இருக்கையாணில் ஓர்மையுட யாத்திர சகஜமாய் தீரும். ஓர்மிக்கிறதிலூட தண்ணியான 21 ஜன்மத்தேக்கு புண்ணியாத்மாவாய் மாறினது. சோத்யம்: நீங்களுடைய ஏற்றவும் நல்ல சேவகன் அதுவா அடிம ஆரான? உத்தரம்: பிரகிருதிக்ஷோபங்களும் சயின்ஸின் கண்டுபிடித்தங்களும். இவையிலூட முழுவன் விஸ்வத்திலும் உள்ள அழுக்கு சுத்தமாகுதில் சஹாய்க்க இவையொக்கையான ஏற்றவும் நல்ல சேவகர் அல்ல அடிமகள். முழுவன் பிரகிருதியும் அதீனதையில் ஆயிருக்கும். ஓம் சாந்தி. மதுரமதுரமாய ஆத்மீய குட்டிகள் எந்த செய்து கொண்டிருக்கிறது? யுத்த மைதானத்தில் நிற்கையான. நிற்கையல்லோ நீங்கள் இருக்கையல்லே. நீங்களுடையது எத்த நல்ல சேனையான. இது ஆத்மீய அச்சன் ஆத்மீய சேனையான பரையிறது. ஆத்மீய அச்சனை ஓர்மிச்சு ராவணனை ஜெயிக்குவான எத்த சகஜ புருஷார்த்தமான செய்யிக்கிறது. குப்த யோதாக்கள் அல்ல குப்தமாய மகாவீரன்மார் என்னே பரையிறது. 5 விகாரங்களே நீங்கள் ஜெயிக்கையான. அதிலும் தேகாபிமானமான ஆதத்தேது. விஸ்வத்தை ஜெயிக்குவான் வேண்டியுள்ள அல்ல விஸ்வத்தில் சாந்தி ஸ்தாபிக்குவான் வேண்டியுள்ள எத்த சகஜ யுக்தியான பாப பரஞ்சு தருந்தது. நீங்கள் குட்டிகள் அல்லாது இது மட்டாரும் அறியில்ல. விஸ்வத்தில் சாந்தியுடைய ராஜ்யம் நீங்கள் ஸ்தாபிச்சு கொண்டிருக்கையான. அவிடே சாந்தியுடையோ துக்கத்தின்றையோ ரோகத்தின்றையோ பேரோ அடையாளமோ உண்டாயிருக்கில்ல. ஈ படிப்பு நீங்களே புதிய லோகத்தின் அதிகாரியாக்கி மாற்றுன. பாப பரையு மதுரமதுரமாய குட்டிகளே, காமவிகாரத்தை ஜெயிக்கிறதிலூட நீங்கள் 21 ஜன்மத்தேக்கு ஜகத் ஜீத்தாயி மாறுனோ. இது வளர சகஜமான. நீங்கள் சிவபாபையுடைய ஆத்மீய சேனையான. ராமன்டேயோ கிருஷ்ணன்டேயோ காரியமல்ல. பரமபிதா பரமாத்மாவினையான ராமன் என்று பரையிறது. அவர் ராமன் சேன காணிக்கொண்டு. என்னால் அதெல்லாம் தெட்டான. ஜானசூரியன் உதிச்சப்போ அஜானமாக அந்தகாரம் இல்லாதாயி என்று பாடாறு. கலியுகம் கோர அந்தகாரமான. எத்தமாத்திரம் வழக்கும் லஹளகளுமான. சத்யுகத்தில் இங்கே ஒன்றும் சம்பவிக்கல. நோக்கூ எங்கனையான ராஜ்யம் ஸ்தாபிக்கிறதென்னு. இதுனாய் யுத்தம் ஒன்றும் செய்யல. இவிடே தேகபோதம் இல்லாதாக்கணும். வீட்டிலானிருக்கிறதெங்கிலும் நம்ம ஆத்மாவான தேகமல்ல என்னது ஓர்மிக்கூ. நீங்கள் ஆத்மாக்கள் தண்ணியான 84 ஜென்மம் எடுக்கிறது. இது நீங்களுடைய அந்திம ஜென்மமான. பழைய லோகம் இல்லாதாகணும். இதனையான புருஷோத்தம சங்கமயுகமாக அதியுகம் என்பயது. குடும சிறுதல்லே. பிராமணருட குடும வளர பிரசஸ்தமான. எத்த சகஜமாய் பாப மனசிலக்கி தருந்து. ராஜ்ய பதவி நேடுவான் வேண்டி நீங்கள் ஓரோ 5000 வருஷத்திலும் பாபையில் நின்று படிக்கணும். லட்சியவும் முன்னிலுண்டு. சிவபாபையிலூட நமக்கு இங்கனாய் தீரணும். அதே குட்டிகளே, எந்த கொண்டு பற்றில்ல? தேகாபிமானம் உபேட்சிச்சு ஸ்வயம் ஆத்மாவாணுன்னு மனசிலக்கி அச்சனாய என்னை ஓர்மிக்கூ. எங்கில் பாபங்கள் சர்வதும் இல்லாதாகும். ஈ ஜன்மம் பவித்திரமாகுனதிலூட நம்ம 21 ஜன்மம் புண்ணியாத்மாவாகும் என்னது நீங்கள்க்கறியாம். பின்னே இறங்கான் தொடங்குன. 84 சக்கரம் நம்முடையது தன்னையாணும் நீங்கள்க்கறியாம். லோகத்திலுள்ளவர் முழுவனும் 84 வரல. 84 சக்கரத்திலுள்ளவரும் ஈ தர்மத்திலுள்ளவரும் தன்னையான வரது. ബാബ തന്നെയാണ് സത്യയുഗവും ത്രേതായുഗവും സ്ഥാപിക്കുന്നത്. ഇപ്പോൾ അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വാപര കലിയുഗം രാവണനാണ് സ്ഥാപിക്കുന്നത്. രാവണന്റെ ചിത്രവും ഉണ്ടല്ലോ. കഴുതയുടെ തലയാണ് മുകളിൽ. വികാരിയായ കഴുതയായി മാറുന്നു. നമ്മൾ എന്തായിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്. പാപാത്മാക്കളുടെ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പുണ്യാത്മാക്കളുടെ ലോകത്തിൽ 900,000 മനുഷ്യരായിരിക്കും ആരംഭത്തിൽ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരി ആവുകയാണ്. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരി ആയിരുന്നല്ലോ. ബാബ തന്നെയാണ് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുവാൻ വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ പവിത്രമാകേണ്ടതുണ്ട്. മൃത്യുലോകത്തിലെ ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ഈ പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലിരുന്ന് തന്നെ സർവ്വതും നശിപ്പിച്ചു കളയുവാൻ പറ്റുന്ന തരത്തിലുള്ള ബോംബുകളും മറ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലിരുന്ന് തന്നെ പഴയ ലോകത്തെ നശിപ്പിക്കും എന്ന് പറയുന്നുമുണ്ട്. ഈ ബോംബുകളും മറ്റും വീട്ടിലിരുന്ന് മുഴുവൻ ലോകത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ തൊടുത്തുവിടുന്നു. നിങ്ങൾ കുട്ടികൾ വീട്ടിലിരുന്ന് യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരികളാകുന്നു. നിങ്ങൾ യോഗബലത്തിലൂടെ ശാന്തി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സയൻസിന്റെ ബലത്തിലൂടെ ലോകം മുഴുവനും നശിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ സേവകരാണ്. നിങ്ങളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ ലോകം ഇല്ലാതാക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നിങ്ങളുടെ സേവകരായി മാറുന്നു. പ്രകൃതി മുഴുവനും നിങ്ങളുടെ സേവകരാവുകയാണ്. നിങ്ങൾ ബാബയുമായി യോഗം വയ്ക്കുക മാത്രം ചെയ്യുന്നു. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. ഇത്രയും പ്രിയപ്പെട്ട ബാബയെ എത്രത്തോളം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭാരതം മുഴുവൻ ശിവാലയമായിരുന്നു. സത്യയുഗത്തിൽ സമ്പൂർണ്ണ നിർവികാരികളാണ്. ഇവിടെ വികാരികളും. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നുകഴിഞ്ഞു. ബാബ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഹിയർ നോ ഈവൽ. മോശമായ കാര്യങ്ങൾ കേൾക്കരുത്, വായിലൂടെ പറയുകയും അരുത്. നിങ്ങൾ എത്രമാത്രം മോശമായി മാറി എന്നത് ബാബ മനസ്സിലാക്കി തരുന്നു. നിങ്ങളുടെ അടുക്കൽ അളവറ്റ ധനം ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. നിങ്ങളിപ്പോൾ സ്വർഗത്തിന് പകരം നരകത്തിന്റെ അധികാരികളായിരിക്കുകയാണ്. ഇതും ഡ്രാമയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ഓരോ 5,000 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ നിങ്ങൾ കുട്ടികളെ ഈ ഘോരമായ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആത്മീയ കുട്ടികളെ, നിങ്ങളെന്റെ വാക്കുകൾ അനുസരിക്കില്ലേ? നിങ്ങൾ പവിത്ര ലോകത്തിന്റെ അധികാരിയാകൂ എന്ന് പരമാത്മാവ് പറയുമ്പോൾ അങ്ങനെ ആയിത്തീരില്ലേ? തീർച്ചയായും വിനാശം സംഭവിക്കും. ഈ യോഗബലത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുന്നത്. ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാക്കുവാൻ സമയമെടുക്കുന്നു. കുട്ടികൾ തുടക്കം മുതൽ വന്നവരാണ്. എന്നാൽ 10% പോലും യോഗം ചെയ്യുന്നില്ല. അത് കാരണം പാപവും നശിക്കുന്നില്ല. പുതിയ പുതിയ കുട്ടികൾ പെട്ടെന്ന് തന്നെ യോഗികളാകുന്നു. അപ്പോൾ പാപവും നശിക്കും. സേവനം ചെയ്യുവാനും തുടങ്ങുന്നു. ഇപ്പോൾ നമുക്ക് തിരികെ പോകണം എന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ കൊണ്ടുപോകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാപാത്മാക്കൾക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാൻ സാധിക്കില്ല. അവർ വസിക്കുന്നത് ദുഃഖധാമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഭസ്മമാകും. കുട്ടികളെ, നിങ്ങൾ പുഷ്പങ്ങളായി മാറൂ. ദൈവിക കുലത്തിന് കളങ്കമുണ്ടാക്കരുത്. നിങ്ങൾ വികാരികളായത് കാരണം എത്രമാത്രം ദുഃഖിതരായി ഇരിക്കുകയാണ്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പവിത്രമായില്ല എങ്കിൽ പവിത്രമായ സ്വർഗത്തിൽ വരില്ല. ഭാരതം സ്വർഗമായിരുന്നു, കൃഷ്ണപുരിയിലായിരുന്നു, ഇപ്പോൾ നരകവാസികളാണ്. നിങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ വികാരങ്ങൾ ഉപേക്ഷിക്കണം. വിഷം കുടിക്കുന്നത് ഉടൻ ഉപേക്ഷിക്കണം. വിഷം കുടിച്ചു കുടിച്ച് നിങ്ങൾക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഇതുപോലെ ആയിത്തീരുവാൻ നിങ്ങൾക്ക് പവിത്രമാകണം. ഇവർ, അതായത് ലക്ഷ്മി നാരായണൻ, എങ്ങനെയാണ് രാജ്യപദവി നേടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. രാജയോഗത്തിലൂടെ ഇത് പഠിപ്പല്ലേ? വക്കീലാകാനും ഡോക്ടറാകാനുമുള്ള പഠിപ്പുണ്ടല്ലോ. ഡോക്ടറാകുവാൻ പഠിക്കുന്നതിലൂടെ ഡോക്ടറാകും. ഇത് ഭഗവാന്റെ വാക്കുകളാണ്. എങ്ങനെയാണ് രഥത്തിൽ പ്രവേശിക്കുന്നത്? ബാബ പറയുന്നു, വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ ഇദ്ദേഹത്തിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. വിശ്വത്തിന്റെ അധികാരിയായിരുന്ന ഇദ്ദേഹം പവിത്രമായിരുന്നു. ഇപ്പോൾ പതീതനും ദരിദ്രനുമായി മാറി. വീണ്ടും ആദ്യ നമ്പറിൽ വരും. ഇദ്ദേഹത്തിൽ പ്രവേശിച്ചാണ് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത്. പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, കുട്ടികളെ പവിത്രമാകൂ. അപ്പോൾ നിങ്ങൾ സദാ സുഖികളായിരിക്കും. സത്യുഗം അമരലോകവും ദ്വാപര കലിയുഗം മൃത്യുലോകവുമാണ്. എത്ര നല്ല രീതിയിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ദേഹി അഭിമാനി ആയിരിക്കുന്നു, പിന്നെ ദേഹബോധത്തിൽ വന്ന് മായയോട് തോൽക്കുന്നു. മായയുടെ ഒരു വെടിയുണ്ട ഏൽക്കുമ്പോൾ തന്നെ ഗട്ടറിൽ വീണുപോകുന്നു. ബാബ പറയുന്നു, ഇത് ഗട്ടറാണ്, ഇത് സുഖമൊന്നുമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവതകളുടെ ജീവിത രീതിയും പെരുമാറ്റവും എങ്ങനെയുള്ളതാണ് എന്ന് നോക്കൂ. പേര് തന്നെ സ്വർഗം എന്നാണ്. നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരികളാക്കുകയാണ്. എന്നിട്ടും പറയുന്നത് നമ്മൾ വിഷം കുടിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ വരുവാൻ സാധിക്കില്ല. ധാരാളം ശിക്ഷകളും അനുഭവിക്കും. നിങ്ങൾ കുട്ടികളുടേത് മായയുമായുള്ള യുദ്ധമാണ്. ദേഹാഭിമാനത്തിൽപ്പെട്ട് വളരെയധികം മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നത് ആര് കാണാനാണ് എന്ന് ചിന്തിക്കുന്നു. ക്രോധവും ലോഭവും ഗുപ്തമായിരിക്കില്ല. കാമവികാരം ഗുപ്തമായി ചെയ്യാൻ കഴിയും. മുഖം കറുപ്പിച്ച് കളയുന്നു. മുഖം കറുപ്പിച്ച് കറുപ്പിച്ച് നിങ്ങൾ വെളുത്തവരിൽ നിന്നും കറുത്തവരായി മാറി. അങ്ങനെ ലോകം മുഴുവൻ നിങ്ങളെ പിന്തുടർന്നു. ഇങ്ങനെയുള്ള പതീത ലോകത്തെ തീർച്ചയായും മാറ്റേണ്ടതുണ്ട്. ബാബ ചോദിക്കുന്നു, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഒരു ജന്മമെങ്കിലും പവിത്രമായി ഇരുന്നു കൂടെ? ഭഗവാനു വാച, കാമം മഹാശത്രുവാണ്. നിങ്ങൾ സ്വർഗവാസിയായിരുന്നപ്പോൾ വലിയ ധനവാന്മാരായിരുന്നു, പറയുകയേ വേണ്ട. കുട്ടികൾ പറയുന്നു, ബാബ നമ്മുടെ നഗരിയിലേക്ക് പോകാം. മുള്ളുകളുടെ കാട്ടിൽ കുരങ്ങന്മാരെ കാണാൻ എന്തിനു പോകണം? ഡ്രാമയനുസരിച്ച് നിങ്ങൾ കുട്ടികൾ സേവനം ചെയ്യുക തന്നെ വേണം. മകൻ അച്ഛനെ പ്രത്യക്ഷപ്പെടുത്തും എന്ന് പറയാറുണ്ട്. കുട്ടികൾ തന്നെയാണ് പോയി സർവരുടെയും മംഗളം ചെയ്യേണ്ടത്. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, നമ്മൾ യുദ്ധമൈതാനത്തിലാണ്. ഇത് മറക്കരുത്. 5 വികാരങ്ങളുമായിട്ടാണ് നിങ്ങളുടെ യുദ്ധം. ഈ ജ്ഞാനമാർഗം വളരെ വ്യത്യസ്തമായതാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ 21 ജന്മത്തേക്ക് സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നു. പിന്നെ നിങ്ങളെ ആരാണ് നരകവാസിയാക്കുന്നത്? രാവണൻ. വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ജന്മജന്മാന്തരം നിങ്ങൾ ഭക്തിമാർഗത്തിൽ ഗുരുക്കന്മാരുടെ അടുക്കൽ പോയിരുന്നു. എന്നാൽ ഒന്നും തന്നെ ലഭിച്ചില്ല. ബാബയെ സദ്ഗുരു എന്നാണ് പറയുന്നത്. സിഖുകാരും സദ്ഗുരു അകാലമൂർത്ത് എന്ന് പറയുന്നുണ്ട്. ആ സദ്ഗുരുവിനെ ഒരിക്കലും കാലൻ വിഴുങ്ങുന്നില്ല. ആ സദ്ഗുരു കാലന്മാരുടെയും കാലനാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ സർവ കുട്ടികളെയും രാവണന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സത്യയുഗത്തിൽ കാലൻ വരുന്നതേയില്ല. അതിനെ അമരലോകം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രീമതമനുസരിച്ച് അമരലോകത്തിന്റെ അധികാരികളായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ യുദ്ധം എങ്ങനെയുള്ളതാണ് എന്ന്. ലോകം മുഴുവൻ പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടേത് 5 വികാരങ്ങളാകുന്ന രാവണനുമായിട്ടുള്ള യുദ്ധമാണ്. രാവണനെ നിങ്ങൾ ജയിക്കുന്നു. ഇത് അന്തിമ ജന്മമാണ്. ബാബ പറയുന്നു, ഞാൻ പാവപ്പെട്ടവരുടെ നാഥനാണ്. പാവപ്പെട്ടവരാണ് ഇവിടെ വരുന്നത്. സമ്പന്നരായിട്ടുള്ളവരുടെ ഭാഗ്യത്തിലേയില്ല. ധനത്തിന്റെ ലഹരിയിൽ അഹങ്കരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നശിക്കുവാൻ പോവുകയാണ്. ബാക്കി കുറച്ചു സമയമാണ് ഉള്ളത്. ഡ്രാമയുടെ പ്ലാനല്ലേ? ഇത്രയും ബോംബുകളും മറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായും ഉപയോഗിക്കും. മുൻപ് അസ്ത്രങ്ങളും വാളുകളും തോക്കുകളും മറ്റും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ബോംബുകളാണ് ഉള്ളത്. ഇതൊന്നും തന്നെ വെറുതെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല. എത്ര കാലം സൂക്ഷിച്ചു വെക്കും? ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ വിനാശവും തീർച്ചയായും സംഭവിക്കും. ഡ്രാമയുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ രാജധാനി സ്ഥാപിക്കപ്പെടണം. ഈ ലക്ഷ്മി നാരായണൻ ഒരിക്കലും യുദ്ധം ചെയ്യുന്നില്ല. അസുരന്മാരും ദേവതകളും തമ്മിൽ യുദ്ധം നടന്നതായി ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ദേവതകൾ സത്യയുഗത്തിലും അസുരന്മാർ കലിയുഗത്തിലുമാണ് ഉള്ളത്. യുദ്ധം ചെയ്യുവാനായി രണ്ടു കൂട്ടരും എങ്ങനെ കണ്ടുമുട്ടും? നമ്മൾ 5 വികാരങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ ജയിച്ച് സമ്പൂർണ്ണ നിർവികാരിയായി നിർവികാരി ലോകത്തിന്റെ അധികാരിയായി തീരും. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ബാബയെ ഓർമ്മിക്കണം. ദൈവിക ഗുണം ധാരണ ചെയ്യണം. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ചിലരുടെ ഭാഗ്യത്തിലേ ഉണ്ടാകില്ല. യോഗബലം വേണം. എന്നാൽ മാത്രമേ വികർമ്മം നശിക്കുകയുള്ളൂ. സമ്പൂർണമായാൽ മാത്രമേ സമ്പൂർണ ലോകത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. ബാബയും ശംഖധ്വനി മുഴക്കുകയാണ്. ഭക്തിയിൽ അവർ ശംഖും മറ്റും കാണിച്ചിരിക്കുന്നു. ബാബ ഈ വായ് ഉപയോഗിച്ച് മനസ്സിലാക്കി തരികയാണ്. ഇത് രാജയോഗത്തിന്റെ പഠിപ്പാണ്. വളരെ സഹജമായ പഠിപ്പാണ്. ബാബയെയും രാജധാനിയെയും ഓർമ്മിക്കൂ. പരിധിയില്ലാത്ത അച്ഛനെ മനസ്സിലാക്കൂ. രാജ്യപദവി നേടൂ. ഈ ലോകത്തെ മറക്കൂ. നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസികളാണ്. പഴയ ലോകം മുഴുവൻ നശിക്കാൻ പോവുകയാണ് എന്നറിയാം. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. തന്റെ ദൈവിക കുലത്തിന് ഒരിക്കലും കളങ്കം വരുത്തരുത്. പുഷ്പങ്ങളായി മാറണം. അനേക ആത്മാക്കളുടെ മംഗളത്തിനായി സേവനം ചെയ്ത് ബാബയെ പ്രത്യക്ഷമാക്കണം. 2. സമ്പൂർണ്ണ നിർവികാരിയാകുന്നതിനു വേണ്ടി മോശമായ കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ ചെയ്യരുത്. ഹിയർ നോ ഈവൾ, ടോക്ക് നോ ഈവൾ. ദേഹാഭിമാനത്തിന് വശപ്പെട്ട് ഒരു മോശമായ കർമ്മവും ചെയ്യരുത്. വരദാനം: മന്മനാഭവ മന്ത്രത്തിലൂടെ മനസ്സിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമാകുന്ന നിർബന്ധന ട്രസ്റ്റിയായി ഭവിക്കട്ടെ. ഏത് ബന്ധനവും കൂടുപോലെയാണ്. കൂട്ടിലെ മൈന ഇപ്പോൾ നിർബന്ധനമായ പറക്കുന്ന പക്ഷിയായി മാറി. അഥവാ ശരീരത്തിന് എന്തെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ തന്നെ മനസ്സ് പറക്കുന്ന പക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ മന്മനാഭവ ആകുന്നതിലൂടെ മനസ്സിന്റെ ബന്ധനം വിട്ടുപോകുന്നു. കുടുംബം സംരക്ഷിക്കുന്നതിന്റെ പോലും ബന്ധനമില്ല. ട്രസ്റ്റിയായി സംരക്ഷിക്കുന്നവർ സദാ നിർബന്ധനരായിരിക്കുന്നു. ഗ്രഹസ്ഥി അർത്ഥം ഭാരം. ഭാരമുള്ളവർക്ക് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല. എന്നാൽ ട്രസ്റ്റിയാണെങ്കിൽ നിർബന്ധനരായിരിക്കും. മാത്രമല്ല, പറക്കുന്ന കലയിൽ സെക്കൻഡിൽ മധുരമായ വീട്ടിലെത്താൻ സാധിക്കുന്നു. സ്ലോഗൻ: ദുഃഖത്തെ തന്റെ ദാസിയാക്കി മാറ്റൂ, അതിനെ മുഖത്ത് വരാൻ അനുവദിക്കരുത്. ഓം ശാന്തി.